I want to turn, first of all, to Genesis in chapter 4.
പ്രാരംഭമായി ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം.
Everything that we do in our Christian life, we can look at as an offering that we bring to the Lord.
നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാം ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു കാഴ്ചയായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും.
When I say everything, I mean everything.
ഞാൻ എല്ലാം എന്ന് പറയുമ്പോൾ എല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ്.
Somebody once asked me, what is the difference between your church and other churches?
ഒരിക്കൽ എന്നോട് ഒരു വ്യക്തി ചോദിച്ചു, നിങ്ങളുടെ സഭയും മറ്റ് സഭകളും ആയിട്ടുള്ള വ്യത്യാസം എന്താണ്?
സോ ഐ സെഡ് ഐ ആം നോട്ട് ഹിയർ ടു കമ്പയർ മൈ ഔർ ചർച്ച് വിത്ത് അദർ ചർച്ചസ്, വി ആർ നോട്ട് പെർഫെക്റ്റ്.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ മറ്റ് സഭകളുമായി താരതമ്യം ചെയ്യുവാനായിട്ടല്ല താല്പര്യപ്പെടുന്നത്, ഞങ്ങൾ പരിപൂർണരല്ല.
ബട്ട് ഐ കൻ സേ ദിസ് ഫ്രം ഒബ്സർവിംഗ് മെനി ചർച്ചസ്, ഐ കൻ സേ ദിസ് വൺ ഡിഫറൻസ് എനിവേ.
മറ്റ് പല സഭകളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ചതിന് ശേഷം ഞങ്ങളുടെ സഭയ്ക്ക് അവരുമായി ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുവാൻ സാധിക്കും.
മോസ്റ്റ് ചർച്ചസ് ദ സൺഡേ മീറ്റിംഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്.
മിക്കവാറും എല്ലാ സഭകൾക്കും അവരുടെ ഞായറാഴ്ച യോഗമാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം.
ദാറ്റ് മസ്റ്റ് ബി എ റിയലി ഗുഡ് മീറ്റിംഗ്.
ആ യോഗം ഏറ്റവും നന്നായിരിക്കണം എന്നുള്ളതാണ് അവരുടെ നിശ്ചയം.
മെനി പീപ്പിൾ മസ്റ്റ് കം.
വളരെയധികം ആൾക്കാർ സംബന്ധിക്കണം.
ദ മ്യൂസിക് മസ്റ്റ് ബി ഗുഡ്.
അന്നത്തെ സംഗീതം വളരെ നന്നായിരിക്കണം.
മെസ്സേജ് മസ്റ്റ് ബി ഫയറി.
ദൈവവചന ശുശ്രൂഷ വളരെ ശക്തമായ ഒരു ശുശ്രൂഷയായിരിക്കണം.
ബട്ട് ഐ സെഡ് ഫോർ അസ് ദാറ്റ്സ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്.
ഞാൻ പറഞ്ഞു, എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് അതല്ല, ആ ഞായറാഴ്ച യോഗമല്ല ഏറ്റവും സുപ്രധാന കാര്യം.
ഫോർ അസ് ഓൾ ദ ഡേയ്സ് ഓഫ് ദ വീക്ക് ഹൗ വി ലിവ് ആർ മോർ ഇമ്പോർട്ടന്റ്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ ഓരോ ദിവസവും ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.
ഹൗ യു ബിഹേവ് അറ്റ് ഹോം ആഫ്റ്റർ യു ഗോ ഹോം ഫ്രം ദ സൺഡേ മീറ്റിംഗ്.
ഞായറാഴ്ച യോഗത്തിന് ശേഷം ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഹൗ യു ബിഹേവ് ടുമോറോ വെൻ യു ട്രാവൽ ഇൻ ദ ബസ് വിത്ത് എ ലോട്ട് ഓഫ് സെൽഫിഷ് പീപ്പിൾ.
നാളെ സ്വാർത്ഥരായിട്ടുള്ള ലോകത്തിലെ മനുഷ്യരോടൊപ്പം ഞങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്.
വെദർ യു ബിഹേവ് ആസ് എ ക്രിസ്ത്യൻ.
ഞങ്ങൾ അവിടെ ഒരു ക്രിസ്ത്യാനിയായി ആണോ പെരുമാറുന്നത്?
ആൻഡ് ഹൗ യു കണ്ടക്ട് യുവർ സെൽഫ് ഇൻ യുവർ ഓഫീസ് ഓർ യുവർ ബിസിനസ് ഓൾ ദോസ് സിക്സ് ഡേയ്സ് ഓഫ് ദ വീക്ക് ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർ അസ്.
ആഴ്ചയിലെ ആറ് ദിവസങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിലോ ഞങ്ങൾ ഏർപ്പെടുന്ന ബിസിനസ്സിലോ ഞങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട
കാര്യം. വി ഡോണ്ട് ഓഫർ ടു ഗോഡ് ഓൺലി ഓൺ സൺഡേ.
ഞങ്ങൾ ഞായറാഴ്ച മാത്രമല്ല ദൈവത്തിന് ഒരു കാഴ്ച അർപ്പിക്കുന്നത്.
വി ആർ ഓഫറിംഗ് സംതിങ് ടു ദ ലോർഡ് സെവൻ ഡേയ്സ് എ വീക്ക്.
ഞങ്ങൾ ആഴ്ചയുടെ ഏഴ് ദിവസങ്ങളിലും ദൈവത്തിന് ഞങ്ങളെ തന്നെ അർപ്പിക്കുന്നവരാണ്.
ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാട്ട് വി ഓഫർ ഓൺ സൺഡേ ദാറ്റ് ഹീസ് വാച്ചിങ്.
ഞങ്ങൾ ഞായറാഴ്ച ദൈവത്തിന് അർപ്പിക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന ആ കാര്യം മാത്രമല്ല ദൈവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്.
വാട്ട് വി ഓഫർ ടു ഹിം എവറി ഡേ.
ഞങ്ങൾ എല്ലാ ദിവസവും ദൈവത്തിന് എന്ത് അർപ്പിക്കുന്നു എന്നുള്ളതിൽ അവൻ ശ്രദ്ധാലുവാണ്.
എവറി വേർഡ് ദാറ്റ് വി സ്പീക്ക്.
ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും
ഇറ്റ്സ് ആൻ ഓഫറിംഗ് ടു ഗോഡ്.
അത് ദൈവത്തിനുള്ള ഒരു അർപ്പണമാണ്.
ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദാറ്റ്?
അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ദ വേ യു സ്പീക്ക് ടു യുവർ ഹസ്ബൻഡ്, ദ വേ യു സ്പീക്ക് ടു യുവർ വൈഫ് ഈസ് ആൻ ഓഫറിംഗ് ടു ഗോഡ്.
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായി സംസാരിക്കുന്നത് അത് ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഐ ടെൽ യു മോസ്റ്റ് ചർച്ചസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്.
ഞാൻ നിങ്ങളോട് പറയട്ടെ, മിക്കവാറും ഉള്ള ക്രിസ്തീയ സഭകള് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ളവരല്ല.
ദ വേ ഐ സ്പീക്ക് ടു മൈ ചിൽഡ്രൻ ഇറ്റ്സ് ആൻ ഓഫറിംഗ് ടു ഗോഡ്.
ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന കാര്യവും ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു കാര്യമാണ്.
വേ ഐ സ്പീക്ക് ടു മൈ ജൂനിയേഴ്സ് ഇൻ മൈ ഓഫീസ് ഓർ ഫാക്ടറി.
ഞാൻ എന്റെ ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ എന്റെ ഫാക്ടറിയിൽ ഉള്ള എന്റെ ഇളയ സഹപ്രവർത്തകരോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള കാര്യവും പ്രധാനമാണ്.
The way I do what my boss in the office tells me, everything is an offering to God.
ഞാൻ എന്റെ ജോലിസ്ഥലത്തുള്ള എന്റെ മേലധികാരി എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു കാര്യമാണ്.
The way I behave towards my brothers, my younger brothers, especially in the church, is an offering to God.
ഞാൻ എന്റെ സഭയിലുള്ള സഹോദരന്മാരോട്, പ്രത്യേകിച്ചും സഭയിലുള്ള ഇളയ സഹോദരി സഹോദരന്മാരോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യം ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു കാര്യം.
The way you behave to your older brothers and elders in the church, that's an offering to God.
ഞാൻ സഭയിലുള്ള മൂപ്പന്മാര്, എന്നെക്കാളും മുതിർന്ന സഹോദരന്മാരോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്ന.
Everything in our life is an offering to God.
ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു കാര്യം.
മോസ്റ്റ് ചർച്ചസ് തിങ്ക് ഓൺലി അബൌട്ട് 2-3 hours ഓൺ സൺഡേ മോർണിംഗ് ആസ് ആൻ ഓഫറിംഗ് ടു ഗോഡ്.
എന്നാൽ മിക്കവാറും സഭകൾ ഞായറാഴ്ച രാവിലെയുള്ള 2-3 മണിക്കൂർ നേരത്തെ അവരുടെ സഭായോഗം, അതേക്കുറിച്ച് മാത്രമേ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു യാഗമെന്ന നിലയിൽ അവർ
കാണുന്നുള്ളൂ.
അതാണ് ഞങ്ങളും മറ്റുള്ള സഭകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞു.
സോ ഇഫ് ദ ഹോൾ വീക്ക് ഇൻ ഓൾ അവർ റിലേഷൻഷിപ്സ് വി ഹാവ് ബീൻ ഓഫറിംഗ് സംതിങ് റിയലി അക്സെപ്റ്റബിൾ ടു ഗോഡ്,
ആഴ്ചയിലെ എല്ലാ ദിവസവും നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന് സ്വീകാര്യമായ ഒരു അർപ്പണം ഞാൻ നടത്തുന്നവനാണെങ്കിൽ,
ദെൻ ഇഫ് ദ മ്യൂസിക് ഈസ് നോട്ട് സോ ഗുഡ് ഓൺ സൺഡേ മോർണിംഗ് ഇറ്റ്സ് നോട്ട് സോ സീരിയസ്.
അങ്ങനെ ആണെങ്കിൽ ഞായറാഴ്ച രാവിലത്തെ സംഗീത ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് അല്ല എങ്കിൽ പോലും അത് അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല.
There was not so much emotion on Sunday morning. That's also not serious.
ഞായറാഴ്ച രാവിലെയുള്ള യോഗത്തിൽ വലിയ വൈകാരികമായ അനുഭൂതി ഉണ്ടായില്ല എങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല.
And even if the sermon was not so fiery and not so instructive, that's also not so serious.
അന്നത്തെ വചന ശുശ്രൂഷ വളരെ ശക്തമായ അഗ്നി ജ്വലിക്കുന്ന ഒരു ശുശ്രൂഷ അല്ലായിരുന്നു എങ്കിൽ പോലും അത് അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല.
I'll tell you what I have observed with most believers in our day.
എന്നാൽ ഈ കാലഘട്ടത്തിൽ ഉള്ള വിശ്വാസികളിൽ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ പറയുന്നു.
That is, they like a church where there's a lot of good singing.
അവർക്ക് നല്ല പാട്ടുകൾ പാടുന്ന, സംഗീത ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ആയിരിക്കുന്ന ഒരു സഭ അവർക്ക് ഇഷ്ടമാണ്.
ഓർ എ ഗുഡ് മെസ്സേജ്,
അവർക്ക് വളരെ നല്ല ഒരു വചന ശുശ്രൂഷ അവർക്ക് ഇഷ്ടമാണ്.
ഓർ എ ലാർജ് ക്രൗഡ്,
അവർക്ക് വലിയ ഒരു ജനസമൂഹം കൂടുന്ന ഒരു ശുശ്രൂഷ അവർക്ക് വളരെ താല്പര്യമാണ്.
ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനി ഓഫ് ദീസ് ത്രീ.
എന്നാൽ എനിക്ക് ഈ മൂന്ന് കാര്യങ്ങളിലും അശേഷം താല്പര്യമില്ല.
ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ബീങ് പാർട്ട് ഓഫ് എ ചർച്ച് ദാറ്റ് ടീച്ചേഴ്സ് മീ ഹൗ ടു ലിവ് in a way pleasing to God 7 days a week.
എനിക്ക് താൽപര്യം ആഴ്ചയിലെ 7 ദിവസങ്ങളും എങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കണം എന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു സഭയുടെ ഭാഗമായി.
If you read the sermons of Peter and Paul in the Acts of the Apostles.
അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസിന്റെയും പൗലോസിന്റെയും വചന പ്രഘോഷണം നമ്മൾ ശ്രദ്ധിച്ചാൽ,
I'll tell you, if you're honest, you have to say they are not as impressive as some sermons we hear today.
Nammal satyasandhathayode aa karyam nokkukayanengil namukku parayuvan sadikkum innu kelkunna pala prasangare pole ulla valare gambheeramaya prasangam onnum allayirunnu avarude prasangam.
They were not such great preachers.
Avar athra veliya prasangakarallayirunnu.
But they had the Holy Spirit on them.
Ennal avarude mel devathinte parishuddhaatmavinte vyaparam undayirunnu.
You read the epistles.
നിങ്ങൾ ലേഖനങ്ങൾ എടുത്തു നോക്കുക.
They are not as interesting as a lot of books we read today, Christian books.
ഇന്ന് നാം ക്രിസ്തീയ ലോകത്ത് വായിക്കുന്ന പല ക്രിസ്തീയ പുസ്തകങ്ങളുടെ പുസ്തകങ്ങൾ എന്നതുപോലെ വളരെ വളരെ താല്പര്യം ജനിപ്പിക്കുന്ന അവരുടെ ലേഖനങ്ങൾ നമ്മൾ അങ്ങനെ ആ നിലയിൽ കാണുന്നില്ല.
The Holy Spirit is there. It's breathed by God, these words.
എന്നാൽ അവരെഴുതിയ ആ വാക്കുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വാക്കുകളായിരുന്നു.
A lot of books that Christians write today don't lead you to live a godly life 7 days a week.
ഇന്ന് നാം വായിക്കുന്ന അനേക ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരുടെ പുസ്തകങ്ങളും ആഴ്ചയിൽ 7 ദിവസവും ദൈവികമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നവയല്ല.
These inspired episodes have helped me for nearly 50 years to live a godly life.
എന്നാൽ പരിശുദ്ധാത്മാവ് നിവേശിതമായ ഈ ലേഖനങ്ങൾ 50 വർഷങ്ങളായി എന്നെ ദൈവികമായ ഒരു ജീവിതത്തിലേക്ക് നടത്തുന്നു.
Remember this, brothers and sisters, it's not what appeals to our senses that we should look for.
അതുകൊണ്ട് ഇക്കാര്യം പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ മറക്കരുത്. നമ്മുടെ സെൻസസ്, നമ്മുടെ
our feelings and things,
നമ്മുടെ വൈകാരികമായിട്ടുള്ള നമ്മുടെ അനുഭൂതികളിൽ നമ്മെ അതിലേക്ക് നമ്മെ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
What is it that changes your life 7 days a week?
ആഴ്ചയുടെ 7 ദിവസവും എന്നെ വ്യത്യസ്തമായ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ സഹായിക്കുന്ന കാര്യം അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്.
I would rather listen to a 2-minute message that changes my attitude to sin than something that entertains me for 1 hour.
എന്നെ 1 മണിക്കൂർ നേരം വളരെ രസിപ്പിക്കുന്ന ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാളും 2 മിനിറ്റ് നേരം ഞാൻ കേട്ട് എന്നെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ സഹായിക്കുന്ന അങ്ങനെയുള്ള നിലയിലുള്ള ഒരു സന്ദേശം കേൾക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്.
The first thing we read in Genesis 4 after man was put out of Eden is that Cain and Abel brought offerings to God.
ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ നാം ആദ്യം വായിക്കുന്നത് ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിന് പുറത്താക്കിയതിനു ശേഷം കായീനും ഹാബേലും ദൈവത്തിന് ഒരു യാഗം അർപ്പിക്കുന്ന അക്കാര്യമാണ്.
So the first thing we see in scripture outside the Garden of Eden is people bringing something to God.
ഏദൻ തോട്ടത്തിന് വെളിയിൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം നാം കാണുന്നത് ആളുകൾ ദൈവത്തിന് ഒരു വഴിപാട് കൊണ്ടുവരുന്ന കാര്യമാണ്.
And in that offering one was accepted and one was not accepted.
ആ വഴിപാടിൽ ഒന്ന് ദൈവം സ്വീകരിച്ചു, മറ്റേത് ദൈവം സ്വീകരിച്ചില്ല.
It doesn't tell us how big Cain's altar was or how big Abel's altar was.
ഇതിനകത്ത് കായിന്റെ ആ ബലിപീഠം എത്ര വലുതും മനോഹരവുമായിരുന്നു അല്ലെങ്കിൽ ഹാബേലിന്റെ ബലിപീഠം എത്ര വലുതായിരുന്നു എന്നതിനെ കുറിച്ച് പരാമർശമില്ല.
Nowadays people build very impressive church buildings and things like that.
ഈ കാലഘട്ടത്തിൽ വളരെ മനോഹരമായ, വളരെ ആകർഷകമായ രീതിയിൽ സഭാ മീറ്റിംഗ് ഹാളുകളൊക്കെ ഇന്ന് ആളുകൾ പണിയാറുണ്ട്.
God's not impressed by all that.
എന്നാൽ ദൈവം അവയിലൊന്നും ദൈവം ആകർഷിക്കപ്പെടുന്നില്ല.
It doesn't tell us how big Cain's offering was or Abel.
കായന്റെയും അല്ലെങ്കിൽ ആ ഹാബേലിന്റെയും ആ വഴിപാട് എത്ര വലുപ്പമുള്ളതായിരുന്നു, എത്ര വലിയതായിരുന്നു എന്ന കാര്യം ഇവിടെ പരാമർശിക്കുന്നില്ല.
I don't know if both of them spoke verbal prayers and how impressive those prayers were. I don't know.
അവര് രണ്ടുപേരും വളരെ മനോഹരമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചില്ലയോ എന്ന കാര്യം എനിക്കറിയില്ല.
But one thing I know.
എന്നാൽ ഒരു കാര്യം എനിക്കറിയാം.
God accepted one person and his offering and he did not accept the other one and his offering.
അതിൽ ഒരാളുടെ ആ വഴിപാട് ദൈവം സ്വീകരിച്ചു, മറ്റേയാളുടെ വഴിപാട് ദൈവം സ്വീകരിച്ചില്ല.
We're not in a competition either with each other or with any other church.
നാം അന്യോന്യമോ മറ്റുള്ള സഭകളുമായോ ഒരിക്കലും ഒരു മത്സരത്തിൽ അല്ല.
I have never in my life been in competition with another Christian worker or with any Christian church.
മറ്റൊരു സഭാ ശുശ്രൂഷകനും ആയിട്ടോ മറ്റൊരു ക്രിസ്തീയ സഭയുമായിട്ടോ ഒരിക്കലും ഒരു മത്സരത്തിന് എന്റെ ജീവിതത്തിൽ നിന്നിട്ടില്ല.
നെവർ ഹാഡ് എ ഡിസയർ ടു ബിൽഡ് എ ബിഗർ മിനിസ്ട്രി.
കൂടുതൽ വലുപ്പമുള്ള, കൂടുതൽ വളരെ ശക്തമായൊരു ശുശ്രൂഷ കെട്ടിപ്പടുക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല.
ഓർ സംതിങ് ദാറ്റ് പീപ്പിൾ അപ്രൂവ് ഓഫ് ആൻഡ് അപ്രീഷിയേറ്റ്.
മനുഷ്യർ അംഗീകരിക്കുന്നതും മനുഷ്യർ വളരെ ബഹുമാന്യമായി കാണുന്നതുമായ രീതിയിലുള്ള ഒരു ശുശ്രൂഷ അങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല.
I never wanted to be the best church music in Bangalore.
ഞങ്ങളുടെ ബാംഗ്ലൂരിലെ സഭയിലെ സംഗീത ശുശ്രൂഷ ഏറ്റവും ഉത്തമമായി ഇരിക്കണം, മറ്റുള്ള സഭകളെക്കാളും ശ്രേഷ്ഠമായിരിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല.
But there's one thing I have longed for all my Christian life.
എന്നാൽ എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ തുടക്കം മുതൽ ഇന്ന് വരെ വളരെ തീഷ്ണമായി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്.
Whatever I do,
ഞാൻ എന്ത് ചെയ്താലും,
whether it's a sermon I preach,
അത് ഞാൻ വചനം ശുശ്രൂഷിക്കുന്ന കാര്യമാണെങ്കിലും,
or the way I bring up my children,
എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തുന്നു എന്ന കാര്യമാണെങ്കിലും,
or the way I spend the money God gives me,
എനിക്ക് ദൈവം തന്ന സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന കാര്യമാണെങ്കിലും,
or the way I run my home,
എന്റെ വീട്ടിൽ ഞാൻ എങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ള കാര്യമാണെങ്കിലും,
or the way I behave in a train or bus anywhere I travel,
ഞാനൊരു ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യം.
7 days a week what I do will be accepted by my God.
ആഴ്ചയിൽ 7 ദിവസവും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സ്വീകാര്യമായിരിക്കണം എന്നുള്ള കാര്യത്തിലാണ് എന്റെ ആഗ്രഹം.
That is what I see at the beginning of man's history in Genesis 4.
ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ മനുഷ്യന്റെ ചരിത്രത്തിന്റെ ആരംഭത്തിൽ ഞാൻ കാണുന്ന കാര്യം അത് തന്നെയാണ്.
Today people divide human beings in different categories.
ഇന്ന് മനുഷ്യരെ വിവിധ തരത്തിൽ ആളുകളെ വിഭജിച്ച് കാണാറുണ്ട്.
You know, there are educated, not educated.
വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും,
rich and poor,
സമ്പന്നരും
even among
പാവങ്ങളും,
even among Christians.
ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കും ഇങ്ങനെയുള്ള തരംതിരിവുകളുണ്ട്.
There are Syrian Christians and non-Syrian Christians.
സിറിയൻ ക്രിസ്ത്യാനികളെന്നും അല്ലാത്തവരും എന്നുള്ള തരംതിരിവുണ്ട്.
But as I see it in the beginning of man's history, there are only 2 divisions.
എന്നാൽ മനുഷ്യചരിത്രത്തിന്റെ ആരംഭത്തിൽ ഞാൻ കാണുന്നത് രണ്ട് വിഭാഗങ്ങളെ ഉള്ളൂ.
Those whom God accepts like Abel, those whom God does not accept like Cain.
ഹാബേലിനെ പോലെ ദൈവം അംഗീകരിക്കുന്നവർ, എന്നാൽ കായിനെ പോലെ ദൈവം അംഗീകരിക്കാത്തവർ എന്നുള്ള ഈ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ
ഉള്ളൂ.
കാര്യം ഞാൻ പറയട്ടെ,
the number of people whom God accepts is very, very small.
ദൈവം അംഗീകരിക്കുന്ന ആൾക്കാരുടെ സംഖ്യ അത് വളരെ തുച്ഛമായ
സംഖ്യ.
മത്തായി 7:14 യേശു പറഞ്ഞു, ജീവനിലേക്കുള്ള വഴി അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കം. യേശു 3 വഴികളെക്കുറിച്ച് പറഞ്ഞില്ല, 2 വഴികളെക്കുറിച്ച് മാത്രമാണ് യേശു പറഞ്ഞത്. കായിനിലും ഹാബേലിലും നമ്മൾ ആ 2 വഴികളാണ് കാണുന്നത്.
And the very fact that Cain was an older person gives him seniority, but God didn't accept him.
കായിൻ മൂത്ത മകന് ആണ് എന്നുള്ളത് അവന് മൂത്തയാൾ എന്നുള്ള ഒരു സ്ഥാനം നൽകിയിരുന്നു എങ്കിലും നാം കാണുന്ന ദൈവം അങ്ങനെയുള്ള ഒരു സ്ഥാനം അംഗീകരിക്കുന്നില്ല.
Abel was younger.
ഹാബേല് ഇളയവനായിരുന്നു.
And you know how even in our Kerala society, older brothers have a certain position.
നമുക്കറിയാം കേരളത്തിലെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിലും മൂത്ത കുട്ടികൾക്ക്, മൂത്തവർക്ക് ഒരു വലിയ സമൂഹത്തിലൊരു സ്ഥാനം കൂടുതലുണ്ട്.
But God doesn't care for that.
എന്നാൽ ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവം തൽപരനല്ല.
Jacob was younger.
യാക്കോബ് ഇളയവനായിരുന്നു.
Joseph was younger.
യോസഫ് ഇളയവനായിരുന്നു.
David was the youngest.
ദാവീദ് അവന്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനായിരുന്നു.
It's not always like that.
എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല.
Jesus was the eldest.
യേശു അവന്റെ ഭവനത്തിലെ ഏറ്റവും മൂത്ത മകനായിരുന്നു.
So my point is, it doesn't make a difference what number you are in the family.
ഞാൻ പറയുന്ന കാര്യം, നിന്റെ കുടുംബത്തിലെ നീ ആദ്യത്തേതാണോ മധ്യത്തിലാണോ അവസാനത്തേതാണോ, ഈ കാര്യം ദൈവത്തിന് പ്രസക്തമായ ഒരു കാര്യമല്ല.
The only thing that you should be concerned about is, has God accepted my offering?
ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട, ഞാൻ ഗൗനിക്കേണ്ട കാര്യം, എന്റെ വഴിപാട്, എന്റെ യാഗം ദൈവം സ്വീകരിക്കുന്നുവോ, ദൈവം അത് അംഗീകരിക്കുന്നുവോ എന്നുള്ളത്
മാത്രമാണ്.
കായനും ഹാബേലും അന്ന് വിവാഹിതരായിരുന്നോ എന്നുള്ള കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ.
ഐ ഹാവ് എ ഫീലിംഗ് ദേ വർ.
എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഒരു പക്ഷേ അവർ വിവാഹിതരായിരുന്നിരിക്കാം.
ആൻഡ് ഹാഡ് മെനി ചിൽഡ്രൻ.
അവർക്ക് പല മക്കളും ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കാം.
ബിക്കോസ് വെൻ കെയിൻ ഈസ് കേഴ്സ്ഡ് ഹി സേസ് ഓൾ ദ പീപ്പിൾ ഹു നോ മീ വിൽ കിൽ മീ. വേർ ഡിഡ് ദോസ് പീപ്പിൾ കം ഫ്രം?
കായിൻ അവനെ ദൈവം ശപിക്കുമ്പോൾ കായിൻ ഇങ്ങനെ പറയുന്നു, ഈ കാണുന്ന ജനങ്ങളെല്ലാം എന്നെ കൊല്ലും. എവിടെ നിന്നാണ് ആ ജനങ്ങളൊക്കെ അപ്പോൾ ഉണ്ടായത്?
ഫ്രം കെയിൻ ആൻഡ് ഏബൽ.
അവര് കായിനിൽ നിന്നും ഹാബേലിൽ നിന്നും ജനിച്ചവരായിരുന്നിരിക്കണം.
ഐ ഡോണ്ട് നോ വെദർ ഗോഡ് അക്സെപ്റ്റഡ് ഏബൽസ് വൈഫ്. ഐ ഡോണ്ട് നോ ആൻഡ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്.
ഹാബേലിന്റെ ഭാര്യയെ ദൈവം അംഗീകരിച്ചിരുന്നുവോ മാനിച്ചിരുന്നുവോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് അറിയുവാൻ താല്പര്യവുമില്ല.
ഐ നോ ദാറ്റ് ഗോഡ് അക്സെപ്റ്റഡ് ഏബൽ.
എനിക്കൊന്നറിയാം, ഹാബേലിനെ ദൈവം സ്വീകരിച്ചു, അംഗീകരിച്ചു.
Whether he accepted his son or not, I don't know.
ഹാബേലിന്റെ മകനെ ദൈവം അംഗീകരിച്ചുവോ എന്നുള്ളതും എനിക്കറിഞ്ഞുകൂടാ.
ഐ നോ ഗോഡ് അക്സെപ്റ്റഡ് ഏബൽ.
ഹാബേലിനെ ദൈവം അംഗീകരിച്ചു എന്ന് എനിക്ക് നിശ്ചയമുണ്ട്.
And so, the only important thing I see from Genesis 4 is that whatever I offer to God, God must accept it.
ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ നിന്നും ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എന്ത് ചെയ്താലും അത് ദൈവത്തിന് പ്രസാദകരമായ ദൈവം അംഗീകരിക്കുന്ന നിലയിലുള്ള കാര്യം
ആയിരിക്കണം. As a young Christian, I used to have a great struggle praying in public on Sunday morning.
ഒരു യുവാവായ ഒരു ക്രിസ്ത്യാനി ആയിരുന്ന സമയത്ത് ഞായറാഴ്ചകളിൽ സഭയിൽ പൊതുവായി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ മടിയുണ്ടായിരുന്നു.
I had no problem praying alone.
എനിക്ക് ഒറ്റയ്ക്ക് രഹസ്യമായി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
And when I prayed alone, I was 100% sincere because only God was listening to me.
ഞാൻ ഒറ്റയ്ക്ക് രഹസ്യമായി പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ 100% ദൈവത്തോട് ആത്മാർത്ഥതയുള്ളവനായിരുന്നു, കാരണം ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരുന്നു.
When I prayed in public,
എന്നാൽ ഞാൻ പരസ്യമായി പ്രാർത്ഥിച്ചപ്പോൾ,
ഞാൻ
വാ തുറന്നപ്പോൾ തന്നെ മറ്റുള്ളവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന കാര്യത്തിൽ ഞാൻ
ശ്രദ്ധാലുവായി.
ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആരെങ്കിലും ആമേനെന്നോ ഹല്ലേലൂയ എന്നോ പറഞ്ഞാൽ എനിക്ക് അത് വളരെ പ്രസാദകരമായിരുന്നു.
And I knew when I went home, I said, Lord, I didn't pray that prayer to you. I prayed it to the people only.
ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആ പ്രാർത്ഥന ഞാൻ നിന്നോടല്ല പ്രാർത്ഥിച്ചത്, ആ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാനത് പ്രാർത്ഥിച്ചത്.
And I know you could not have accepted because I didn't pray it to you.
അത് നീ അത് സ്വീകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല, നീ അത് സ്വീകരിച്ചില്ല, കാരണം ഞാനത് നിന്നോടല്ല പ്രാർത്ഥിച്ചത്, ഞാൻ ജനങ്ങളുടെ മുമ്പാകെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്.
I decided to cleanse myself.
ഞാൻ അക്കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കുവാൻ ഞാൻ നിർണയിച്ചു.
I couldn't change in 1 or 2 years. It took many years.
ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് അക്കാര്യത്തിൽ പൂർണ്ണമായ ശുദ്ധീകരണം എനിക്ക് ലഭിച്ചില്ല, അത് വളരെ വർഷങ്ങൾ എടുത്തു.
I changed because I fought it.
ഞാൻ വളരെയധികം അക്കാര്യത്തിൽ പ്രയത്നിക്കുകയും ഒരു പോരാട്ടം തന്നെ നടത്തുകയും ചെയ്തതുകൊണ്ടാണ് എനിക്കതിൽ നിന്ന്
ലഭിച്ചത്. Lord, it doesn't matter to me if nobody says amen or hallelujah or everybody says it's just the same.
ഞാൻ ഇങ്ങനെയുള്ള ഒരു നിലയിലെത്തി, കർത്താവേ, ആരും എന്റെ പ്രാർത്ഥനയ്ക്ക് ആമേനോ ഹല്ലേലൂയയോ പറഞ്ഞില്ല എങ്കിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
Because I'm praying to you.
കാരണം ഞാൻ നിന്നോടാണ് പ്രാർത്ഥിക്കുന്നത്.
Everything will change in your life when you recognize that everything you do is an offering to God.
നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ദൈവമുമ്പാകെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് എന്ന നിലപാടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും വ്യത്യാസപ്പെടും.
You know, there was a law in the Old Testament that whenever you offer to God, you must examine that sheep to see that there's no defect in it at all.
നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നു, നിങ്ങൾ ദൈവത്തിന് ഒരു ആടിനെ കൊടുക്കുമ്പോൾ അതിൽ യാതൊരു മാലിന്യമോ യാതൊരു കോട്ടവുമോ ഇല്ലാത്തതായിരിക്കണം എന്ന് നിങ്ങൾ പരിശോധിക്കണം.
You had to go into your flock and select the best. Give it to God.
നിങ്ങളുടെ ആട്ടിൻകൂട്ടത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിലെ ഏറ്റവും ഉത്തമമായതിനെയാണ് ദൈവത്തിന് വേണ്ടി കാഴ്ചയായി. അല്ല എങ്കിൽ ദൈവം നിങ്ങളുടെ ആ ഓഫറിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ കാഴ്ച സ്വീകരിക്കുകയില്ല.
If you read Malachi chapter 1, that was his complaint against the Israelites in those days.
മലാക്കിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലുകാർക്കെതിരായി ദൈവത്തിന് ഉണ്ടായിരുന്ന ആ പരാതി അതാണ്.
That's what he says in chapter 1, that you're offering the lame and the blind and all that.
ഒന്നാം അധ്യായത്തിൽ, മലാക്കി ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, നിങ്ങൾ മുടന്തുള്ളതിനെയും ഊനമുള്ളതിനെയും ആണ് യഹോവയ്ക്ക് അർപ്പിക്കുന്നത്.
If you ask me what is the biggest crime among born again believers today,
ഇന്ന് വീണ്ടും ജനിച്ച വിശ്വാസികളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ കുറ്റം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, അത് ഈ കാര്യം തന്നെയാണ്.
They don't offer the best to God.
അവരെ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ഉത്തമമായത് അല്ല.
They are not concerned to see whether God is accepting what they are offering.
അവരുടെ താല്പര്യം അവര് അർപ്പിക്കുന്ന ആ കാഴ്ച ദൈവം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല.
So long as people accept it, it's okay.
മനുഷ്യരുടെ മുമ്പാകെ അത് സ്വീകാര്യമാണ് എങ്കിൽ അവരും അത് നല്ലത് എന്ന് കരുതുന്നു.
In Bangalore, I know some brothers who think, so long as Brother Zach is happy with me, I'm all right.
ബാംഗ്ലൂരിലുള്ള ചില സഹോദരന്മാര്, ബ്രദർ സായ്ക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ഞാൻ നല്ല നിലയിലാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്.
I'm not such a fool. I can make out who those people are also.
എന്നാൽ അങ്ങനെയുള്ളവർ ആരാണ് എന്നെനിക്ക് തിരിച്ചറിയാതിരിക്കുവാൻ തക്കവണ്ണം ഞാൻ മഠയനല്ല.
I've been in the Lord's work for more than 40 years and I can discern people pretty quickly.
40 വർഷത്തിലേറെ കർത്താവിന്റെ വേലയിൽ ഞാൻ ആയിരിക്കുന്നു, എനിക്ക് ആളുകളെ തിരിച്ചറിയുവാൻ വളരെ ബുദ്ധിമുട്ടില്ല.
I may not tell people what I think of them for many years.
ആളുകളെ കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഒരുപക്ഷെ പല വർഷങ്ങളോളം ഞാൻ അവരോട് തുറന്നു പറഞ്ഞില്ല എന്നിരിക്കും.
Because I wait for God to expose them.
എന്തെന്നാൽ ഞാൻ ദൈവം അവരെ വെളിവാക്കുവാൻ അവരുടെ യഥാർത്ഥസ്ഥിതി അറിയിക്കുവാൻ ഞാൻ കാത്തിരിക്കുന്നു.
I usually discern a person within 5-10 minutes of speaking to them. I know where they stand.
ഏകദേശം 5-10 മിനിറ്റ് ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ആത്മീയ നില എന്താണെന്ന് വിവേചിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു.
Man or woman.
അത് പുരുഷനാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും.
You know, just like if your body is smelling with perspiration, you may not be aware of it, but other people can be aware of it.
ഇത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ശരീരം വിയർപ്പുകൊണ്ട് നിറഞ്ഞ് അതിൽ ആ ദുർഗന്ധം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ദുർഗന്ധം അനുഭവിക്കാൻ സാധിക്കില്ല, അടുത്ത് നിൽക്കുന്നയാൾക്ക് അത്
വ്യക്തമാണ്.
എന്നാൽ അടുത്ത് നിൽക്കുന്നയാൾക്ക് പ്രാണശക്തി കുറവുള്ളയാളാണെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് നിങ്ങളുടെ ദുർഗന്ധം അറിയുവാൻ സാധിക്കുകയില്ല.
As we walk with the Lord, our sense of spiritual smell becomes sharper and sharper.
എന്നാൽ നാം കർത്താവിനോടുകൂടി കൂടുതൽ നടക്കുവാൻ അഭ്യസിക്കുമ്പോൾ നമ്മുടെ ആത്മീയ പ്രാണശക്തി വർദ്ധിച്ചു വരും.
ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
ജസ്റ്റ് ലിസൺ ടു ദിസ് വൺ തിങ് ഐ സേ.
ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമോ?
സീ എവ്രിതിങ് ഇൻ യുവർ ലൈഫ് ആസ് ആൻ ഓഫറിംഗ് ടു ഗോഡ്.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു
യാഗമായി
നിങ്ങൾ കാണുക. 7 ദിവസവും.
When I'm all alone traveling in a bus.
ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ.
All alone means there's no other believer watching me.
മറ്റ് വിശ്വാസികൾ എന്റെ കൂടെ ആ ബസ് യാത്രയിലില്ല.
The way I behave.
ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്
is an offering to God.
അത് ദൈവത്തിനുള്ള ഒരു കാഴ്ചയാണ്.
When I'm all by myself in my room alone.
ഞാൻ ഏകനായി എന്റെ മുറിയിൽ ആയിരിക്കുന്ന സമയത്തും.
What I think.
ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ.
What I lie down in bed at night before going to sleep, what I think is an offering to God.
ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് എന്റെ കട്ടിലിൽ കിടന്ന് എന്റെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ദൈവത്തിനുള്ള ഒരു
അർപ്പണമാണ്. Then think of Cain and Abel.
അപ്പോൾ കായിനെയും ഹാബെലിനെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
God accepted one and he didn't accept the other.
ദൈവം അതിൽ ഒരുവനെ സ്വീകരിച്ചു, മറ്റവനെ സ്വീകരിച്ചില്ല.
And if you can get lights on the areas in your life that God is not accepting.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അംഗീകരിക്കാത്ത, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വെളിച്ചം ലഭിച്ചെങ്കിൽ,
യു ആർ റിയലി എ ബ്ലെസ്ഡ് മാൻ.
നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസിയാണ്.
ആൻഡ് യു വിൽ മേക്ക് ട്രെമെൻഡസ് പ്രോഗ്രസ്.
നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആത്മീയമായി മുന്നേറും.
ദി സാഡ് തിങ് ഐ സീ വിത്ത് മെനി ബിലീവേഴ്സ് ഈസ് ദേ ഡോണ്ട് സീം ടു ഗെറ്റ് ലൈറ്റ് ഓൺ ദേർ ലൈഫ്.
എന്നാൽ അനേക വിശ്വാസികളെക്കുറിച്ച് ഞാൻ കാണുന്ന സങ്കടകരമായ വസ്തുത അവരുടെ ജീവിതത്തിൽ ഉള്ള ആ കുറവുകളെക്കുറിച്ച് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്.
You know, I have sought to be free from the love of money, even from the days I was working in the Navy.
ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നാവികസേനയിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്ന കാലം മുതൽ പണസ്നേഹത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു.
And anyone who is serious about this will try different ways to get free from it.
ഈ കാര്യത്തെക്കുറിച്ച് ഗൌരവമായി ചിന്തിക്കുന്ന എല്ലാവരും തന്നെ ഇതിൽ നിന്ന് വിടുതൽ നേടുവാൻ വളരെ ശ്രദ്ധയോടെ പരിശ്രമിക്കും.
യു ഷുഡ്ന്റ് ഫോളോ എനിബഡി എൽസസ് എക്സാമ്പിൾ ഓർ ഈവൻ മൈ എക്സാമ്പിൾ.
നിങ്ങൾ മറ്റുള്ളവരുടെ മാതൃകയോ എന്റെ തന്നെ മാതൃകയോ പിന്തുടരണം എന്ന് ഞാൻ പറയുന്നില്ല.
യു മസ്റ്റ് ഡു ഇറ്റ് ഇൻ യുവർ ഓൺ വേ.
എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായ നിലയിൽ കാര്യത്തിൽ നിങ്ങൾ
ശ്രദ്ധയുള്ളവരായിരിക്കും.
ചിലപ്പോൾ ഞാൻ എന്റെ ഒരു അനുഭവസാക്ഷ്യം പറയുവാൻ വിമുഖതയുള്ളവനാണ്, കാരണം മറ്റുള്ളവർ അങ്ങനെ തന്നെ അവരും ചെയ്യണം എന്ന് ചിന്തിക്കും.
ഐ ഹാവ് മെനി ടൈംസ് ടോൾഡ് പീപ്പിൾ ഇൻ മൈ ചർച്ച്, ഡോണ്ട് ഡു എവറി ലിറ്റിൽ തിങ് വിത്ത് യുവർ ചിൽഡ്രൻ ദ വേ ഐ ഡിഡ് ഇറ്റ് വിത്ത് മൈ ചിൽഡ്രൻ.
ഞാൻ ഞങ്ങളുടെ സഭയിലുള്ള സഹോദരി സഹോദരന്മാരോട് പറയാറുണ്ട്, ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് എങ്ങനെ ഇടപെട്ടുവോ അതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇടപെടണമെന്ന് ഞാൻ പറയുന്നില്ല.
Our goal must be to bring them up for God, but you don't have to copy every little thing.
നമ്മുടെ ലക്ഷ്യം അവരെ ദൈവത്തിനായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ എല്ലാ ചെറിയ കാര്യങ്ങളിലും മറ്റുള്ളവരെ അനുകരിക്കേണ്ട കാര്യമില്ല.
This is why I've always been reluctant to write a testimony about my life.
അതുകൊണ്ടാണ് എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം എഴുതി അത് ഒരു പുസ്തക രൂപത്തിലാക്കുവാൻ ഞാൻ വളരെ വിമുഖത. എന്തെന്നാൽ മറ്റുള്ളവർ അതിനെ അതുപോലെ തന്നെ ചെയ്യുവാൻ ശ്രമിക്കും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്.
എന്നാൽ
ഞാൻ നിങ്ങളോട് ഞാൻ നാവികസേനയിലായിരുന്ന സമയത്ത് ചെയ്ത ഒരു കാര്യം പറയാം.
I knew the love of money is in everybody's flesh.
എനിക്കറിയാമായിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ എന്റെയും ജഡത്തിൽ പണസ്നേഹം ഒളിഞ്ഞു കിടപ്പുണ്ട്.
The wrong concept people have that only rich people love money.
ചിലർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട് പണമുള്ളവർക്കാണ് പണത്തോടുള്ള സ്നേഹം കൂടുതലുള്ളത് എന്ന്.
Somebody who's got their own house or got a car, they must be loving money.
ആർക്കെങ്കിലും സ്വന്തമായ ഒരു ഭവനമോ ഒരു കാറോ ഉണ്ടെങ്കിൽ അവൻ പണം സ്നേഹിക്കുന്നവനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്.
ആരെങ്കിലും
ഒരു ഭവനം ഉണ്ടാക്കുവാനായി പണം വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ അവന് പണസ്നേഹമുള്ളവനാണ് എന്ന് നാം കരുതാറുണ്ട്. ഒരുവൻ വളരെ ദരിദ്രനാണെങ്കിൽ അവന് പണത്തോട് യാതൊരു സ്നേഹവും ഇല്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരനെ, പണത്തെ സ്നേഹിക്കാത്ത ഒരു ഭിക്ഷക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
I have never seen one.
ഞാൻ ഇന്നേവരെ അങ്ങനെയുള്ള ഒരുവനെ കണ്ടിട്ടില്ല.
In fact, nowadays if you give them 50 paise, they are angry.
ഈ കാലഘട്ടത്തിൽ നാം 50 പൈസയ വലം കൊടുത്താൽ പല ഭിക്ഷക്കാരും ദേഷ്യപ്പെടാറുണ്ട്.
I have seen people who reject small offerings even if they have got nothing.
അങ്ങനെ നാം കൊടുക്കുന്ന ചെറിയ തുകകൾ വേണ്ട എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കാതിരിക്കുന്ന ഭിക്ഷക്കാരെ നാം കാണാറുണ്ട് ഈ കാലയളവിൽ.
ലവ് ഓഫ് മണി ഈസ് ദേർ ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ആദം, ദാറ്റ്സ് ഓൾ.
നാം ആദാമ്യ വർഗത്തിൽ ജനിച്ചവരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ പണസ്നേഹമുണ്ട്.
സോ ഇൻ ട്രൈങ് ടു ബി ഫ്രീ ഫ്രം ഇറ്റ്,
അതിൽ നിന്ന് സ്വതന്ത്രനാകാൻ ശ്രമിക്കുമ്പോൾ,
ഐ യൂസ്ഡ് ടു ഗിവ് ഓൾമോസ്റ്റ് 50% ഓഫ് മൈ ഇൻകം ടു ഗോഡ്സ് വർക്ക്.
ഞാൻ എന്റെ എനിക്ക് അന്ന് ലഭിച്ചിരുന്ന പണത്തിൽ ഏകദേശം പകുതിയോളം 50% ഞാൻ ദൈവവേലയ്ക്കായി
കൊടുത്തു.
അതൊരു വലിയ കാര്യമാണ് എന്ന് ഞാൻ
അവകാശപ്പെട്ടു.
അന്ന് ഞാൻ വിവാഹിതനായിരുന്നില്ല.
എന്റെ
മാതാപിതാക്കൾ അവരെ പണം കൊടുത്ത് സഹായിക്കേണ്ട അവസ്ഥ എനിക്കില്ലായിരുന്നു.
I didn't have any immediate intention of getting married, so there was no need to save anything also.
അന്ന് ഉടനെ തന്നെ ഒരു വിവാഹിതനാകണം എന്നെനിക്ക് പദ്ധതി ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടി കരുതി
വെക്കേണ്ട.
എനിക്കന്ന് വളരെ നല്ല നിലയിലുള്ള ഒരു ശമ്പളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് 50% കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു
ത്യാഗമല്ലായിരുന്നു.
എന്നാൽ അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയല്ല. എന്നാൽ പണസ്നേഹത്തിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം നേടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഞാൻ അതിനുവേണ്ടി വലിയ പോരാട്ടം നടത്തി.
When I became a full-time worker, I said, I'm going to be different in this area.
ഞാനൊരു മുഴുവൻ സമയ ക്രിസ്തീയ പ്രവർത്തകൻ ആയപ്പോൾ ഈ മേഖലയിൽ വ്യത്യസ്തനായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു.
And you know what the Lord has shown me?
എന്താണ് കർത്താവ് എന്നെ കാണിച്ചു തന്നത്?
Love of money is like an onion.
പണസ്നേഹം എന്നുള്ളത് ഒരു ഉള്ളി അല്ലെങ്കിൽ ഒരു സബോള ഇരിക്കുന്നത് പോലെ.
You peel off one layer, there's another layer underneath that.
അതിന്റെ ഒരു ഇതള് നിങ്ങൾ പൊളിച്ചു കളയുമ്പോൾ അതിന്റെ അടിയിൽ വേറെ ഒരു ഇതള് ഇരിക്കുന്നത് നമുക്ക്.
And then in some other situation you discover that other layer, say, I peel it off.
വേറൊരു സാഹചര്യത്തിൽ ആ അടിയിലിരിക്കുന്ന ആ തൊലി നിങ്ങൾ കണ്ടെത്തി അതിനെ നിങ്ങൾ പൊളിച്ചു കളയുന്നു
എന്നാണ്
ഞാൻ ചിന്തിക്കുന്നു. ആ അവസാനം ഞാൻ ഈ കാര്യത്തിൽ സ്വതന്ത്രനായല്ലോ.
എന്നാൽ
മറ്റൊരു സാഹചര്യത്തിൽ നാം കണ്ടെത്തുന്നു അതിന്റെ അടിയിൽ ഇതാ വേറൊരു തൊലി ഇരിക്കുന്നു.
If you are keeping on discovering that, you are a blessed child of God.
ഇങ്ങനെ നിങ്ങൾ നിരന്തരം നിങ്ങളുടെ ഉള്ളിലുള്ള പണസ്നേഹത്തെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വളരെ അനുഗ്രഹീതനായ ഒരു ദൈവ പൈതലാണ്.
And I'll tell you, God is showing me layers even now.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നും ദൈവം എന്റെ ഉള്ളിലുള്ള ഈ പണസ്നേഹത്തിന്റെ അടുക്കുകളെ
discovering.
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കണ്ടെത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ?
ബിക്കോസ് ഐ ഹാവ് എ പാഷനറ്റ് ഡിസയർ to have the same attitude to material things that Jesus had.
അതിന്റെ കാരണം ഇതാണ്, യേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് എനിക്കും ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട്.
We all say that we want to be like Jesus. Every one of us will say.
നാം എല്ലാവരും പറയാറുണ്ട് നാം യേശുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്.
But we must bring it down to different areas. I want to be like Jesus in this area. I want to be like Aaron in this area, this area, this area. Then only it becomes real.
എന്നാൽ ആ ആഗ്രഹം ഓരോ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്കുണ്ടായിരിക്കും. ഈ ആ കാര്യത്തിലും യേശുവിന്റെ അതേ മനോഭാവം എനിക്കുണ്ടായിരിക്കണം.
I want to look at women exactly like Jesus looked at all women.
ഈ ഒരു കാര്യം എടുക്കുക, സ്ത്രീകളെ നോക്കുന്ന കാര്യത്തിൽ യേശു എങ്ങനെ നോക്കിയോ അതുപോലെ തന്നെ ആയിരിക്കണം എന്റെയും നോട്ടം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
I want to read books that I think Jesus would read.
യേശു വായിക്കുവാൻ താല്പര്യപ്പെടുന്ന പുസ്തകങ്ങൾ മാത്രം വായിക്കണം എന്നുള്ളതാണ് എന്റെ താല്പര്യം.
Even the news in the newspapers I want to read as much as I think Jesus would read.
ഇന്ന് വർത്തമാന പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വായിക്കുന്ന കാര്യത്തിലാണെങ്കിലും യേശു വായിക്കുവാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കും താല്പര്യമുള്ളൂ എന്ന നിലയിലാണോ എന്റെ ചിന്ത? ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് അത് കുഴപ്പമില്ല.
Jesus knew about one tower that fell in Siloam. He got some news from somewhere.
Siloamile aa gopuram veenadine kurichulla aa vaartha Yesu arinjirunnu.
But he wasn't so interested in every little evil that was done in every corner of Kerala.
Ennal aa naattil nadannirunna adinte mukkilum mooleyil nadannirunna thettayittulla paapakaramayittulla kaaryangalude ellam ariyvan Yesu kalpikkapettilla.
Your mind is like a room which has got limited space.
Adinte karyam nammude manasu ennu parayunnathu adirugalulla allengil oru limited aayittulla thalamulla oru room pole.
Let's take a box,
oru allengil oru suitcase nammal chindikkuka.
You're traveling and you've got 101 things you want to put inside the suitcase.
Nam yathrakku povumbol adinagathe iduvan aneka karyangale nammude manasil vannirikkum.
The suitcase is only this size.
Ennal aa suitcase ne ithraye thalamullu.
So you have to have priority. This thing is not so important, I can leave that aside.
Appol nam chila karyangalil edinana munganana ennulla karyathe kurichu nam nirnayikkum.
Your mind is like that.
Nammude manasum adu pole thanneyanu.
If you stuff it with a whole lot of useless information, you won't have place in that for the things which are valuable from the scriptures.
Nammude manasil prayojanarahithamaya aneka karyangale nammal kutti nirachal prayojanakaramaya karyangalkku avade thalam illada pogum.
My mind is an offering to God.
Ende manasu devathinulla oru arpanamana.
I say, Lord, here is my mind filled with all types of information.
Kathave, ida ende manasu adil aneka karyangale niranjirikkunu.
It's an offering to God like Cain's or Abel's.
അത് നിനക്കുള്ള കായന്റെയോ ഹാബേലിന്റെയോ വഴിപാട് പോലുള്ള ഒരു വഴിപാടാണ്.
Which one is it?
ഏത് തരത്തിലുള്ള ഒരു വഴിപാടാണത്?
Is it something about which it says the Lord was delighted and accepted that offering?
അതിലുള്ള കാര്യങ്ങളെ ദൈവം നോക്കി അതിൽ പ്രസാദിച്ചു എന്ന് പറയത്തക്ക നിലയിലുള്ള കാര്യങ്ങളാണോ?
Or that the Lord doesn't accept it?
അതോ ദൈവം സ്വീകരിക്കാത്ത ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യങ്ങളാണ്?
Why do we make Jesus our example?
എന്തുകൊണ്ടാണ് യേശുവിനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ
മാറ്റുന്നത്?
അതിന്റെ കാര്യം ഇതാണ്, ബൈബിളിൽ ആകമാനം നോക്കിയാൽ പിതാവ് ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറഞ്ഞ ഏക വ്യക്തി
30
വർഷം അവന്റെ ജീവിതത്തെ പിതാവ് നോക്കി.
എവ്രി സെക്കൻഡ്
എല്ലാ നിമിഷങ്ങളിലും യേശുവിന്റെ മനസ്സിനെ പിതാവ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
His words,
അവന്റെ വാക്കുകളെ ശ്രദ്ധിച്ചു.
His behavior,
അവന്റെ പെരുമാറ്റം ശ്രദ്ധിച്ചു.
How he did his carpentry business,
അവന്റെ ആശാരി വേലയിൽ അവൻ എങ്ങനെ പെരുമാറി എന്ന് ശ്രദ്ധിച്ചു.
How he submitted to his elders, Joseph and Mary,
അവന്റെ മേലിൽ ദൈവം അധികാരികളാക്കി വെച്ചിരുന്ന യോസഫിനും മറിയയ്ക്കും അവൻ എങ്ങനെ കീഴടങ്ങിയിരുന്നു.
How he behaved with his younger brothers who irritated him,
അവനെപ്പോഴും നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അവന്റെ ഭവനത്തിലെ ആ കൊച്ചു ഇളയ സഹോദരന്മാരോട് അവൻ എങ്ങനെ
പെരുമാറി.
അവനൊരു കൗമാരക്കാരനായിരുന്നപ്പോൾ അവന്റെ സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് കൊച്ചു പെൺകുട്ടികളോട് അവൻ എങ്ങനെ പെരുമാറി എന്നുള്ളത്
ദൈവം
വളരെ ശ്രദ്ധയോടെയായിരുന്നു എല്ലാ നിമിഷവും.
30
വർഷം കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ അവനിൽ പൂർണ്ണമായും സംപ്രീതനായിരിക്കുന്നു.
Now if Jesus lived that life with some ability which I don't have,
എന്നാൽ യേശു അങ്ങനെ ജീവിച്ചത് എനിക്ക് ഇന്ന് ലഭ്യമല്ലാത്ത ഏതെങ്കിലും ശക്തി അവനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണെങ്കിൽ,
I say, Lord, forget it, don't tell me these stories, I can't live like that in any case.
ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ ഇക്കാര്യമൊക്കെ അങ്ങ് മറന്നേക്കുക, എനിക്ക് അങ്ങനെ നിന്നെ പോലെ
ജീവിക്കാം.
നീ ജീവിച്ച ആ വളരെ ശ്രേഷ്ഠമായ ജീവിതം ഞാൻ ആശ്ചര്യപ്പെടും, പക്ഷെ എനിക്കത്
സാധ്യമല്ല.
അപ്പോൾ എനിക്ക് യേശുവിനോട് പറയാൻ സാധിക്കും, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ കാര്യം അത് ശരിയല്ല. നീ പറയേണ്ടിയിരുന്നത് എന്നെ നോക്കി നീ ആശ്ചര്യപ്പെടുക എന്നുള്ളതായിരിക്കണം.
How many times did Jesus turn around to people and say, admire me, see the way I live?
എപ്പോഴെങ്കിലും യേശു ഇങ്ങനെ ജനങ്ങളോട് തിരിഞ്ഞു നോക്കി പറഞ്ഞതായിട്ട് നിങ്ങൾ എന്നെ നോക്കി ആശ്ചര്യപ്പെടുക, അഭിനന്ദിക്കുക പറഞ്ഞതായി നാം കാണുന്നുണ്ടോ?
Most Christians are doing.
എന്നാൽ അതാണ് ഇന്ന് അനേക വിശ്വാസികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം.
Even the Hindus admire Jesus. Oh, what a man.
ഹിന്ദുക്കൾ പോലും യേശുവിനെ നോക്കി ഇങ്ങനെ പറയാറുണ്ട്, എന്തൊരു മനുഷ്യൻ.
No, we're to follow him.
അതല്ല, നാം അവനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്.
How many preachers have spoken about Jesus washing the dirty feet of his disciples?
യേശു തന്റെ ശിഷ്യന്മാരുടെ അഴുക്ക് പിടിച്ച പാദങ്ങളെ കഴുകുന്ന കാര്യം എത്രയോ പ്രസംഗിക്കുന്നു.
How many senior pastors will do that today?
ഇന്ന് സഭകളിലുള്ള സീനിയർ ആയിട്ടുള്ള മൂത്ത പാസ്റ്റർമാര് എത്ര പേര് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണ്?
ബാംഗ്ലൂരിൽ
ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട്.
ഐ സീ ഇൻ ബാംഗ്ലൂർ മോസ്റ്റ് പീപ്പിൾ കം ടു ദി ചർച്ച് വിത്ത് ഷൂസ് ആൻഡ് സോക്സ്.
ബാംഗ്ലൂരിൽ സഭയിൽ വരുന്ന കൂടുതലും സഹോദരന്മാര് ഷൂവും സോക്സും ഒക്കെ ഇട്ടാണ്
സഭയിൽ.
അവരുടെ പാദങ്ങളിൽ വലിയ ചെളിയൊന്നുമില്ല, അതുകൊണ്ട് അവരുടെ സോക്സ് ഒക്കെ ഊരിച്ച് അവരുടെ പാദങ്ങൾ കഴുകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല.
What Jesus meant was, be willing to do dirty jobs for each other, just like I am doing for you.
യേശു പറഞ്ഞത് ഇങ്ങനെയുള്ള താഴ്ന്ന ശുശ്രൂഷകൾ, കാല് കഴുകുന്നത് പോലെയുള്ള താഴ്ന്ന ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവാൻ തയ്യാറാകണമെന്ന്.
In Bangalore, the thing to do is to clean the dirty toilets at the back of the hall.
ബാംഗ്ലൂരിൽ ചെയ്യേണ്ട കാര്യം അവിടെ ഹാളിന് പുറകുവശത്തുള്ള മലിനമായി കിടക്കുന്ന ആ ടോയ്ലറ്റുകൾ വൃത്തിയാക്കുക എന്നുള്ള
കാര്യങ്ങൾ.
അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവരുടെ പാദങ്ങളെ കഴുകുന്ന ഒരു
ശുശ്രൂഷ.
അത് വളരെ അതേക്കുറിച്ച് ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമല്ല,
അത്
അനുഗമിക്കേണ്ട ഒരു കാര്യമാണ്.
Much more than Abel, it was Jesus whose offering was accepted totally.
ഹാബെലിനേക്കാളും വളരെ മടങ്ങ് യേശുവിന്റെ ആ വഴിപാടാണ് ദൈവം അംഗീകരിച്ചത്.
It is said in Genesis 4, how came you that God accepted Abel's offering?
ഹാബെലിന്റെ ആ വഴിപാട് എങ്ങനെയാണ് ദൈവം സ്വീകരിച്ചത് എന്ന് കായീൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
It's pretty clear. Immediately he knew.
എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ ഹാബെലിന്റെ വഴിപാട് ദൈവം സ്വീകരിച്ചു എന്ന കാര്യം മനസ്സിലാക്കി.
And that his was not accepted.
അവന്റെ വഴിപാട് ദൈവം അംഗീകരിച്ചില്ല എന്നുള്ളത് മനസ്സിലായി.
Immediately he became very angry.
അപ്പോൾ തന്നെ അവൻ വളരെ കോപിഷ്ഠനായി.
And from other passages of scripture in the Old Testament, it's pretty clear that fire fell on Abel's offering. That's how he knew it was accepted.
പഴയ നിയമത്തിലെ മറ്റുള്ള വേദഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, ഹാബേലിന്റെ വഴിപാടിന്മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി, എന്നാൽ കായേന്റെതിൽ ആ അഗ്നി വന്നില്ല.
You know, in the last verse of Leviticus 9, we read that fire fell when they were dedicating the tabernacle.
Leviticus
chapter 9, last verse.
ലേവ്യ പുസ്തകം ഒമ്പതാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ
പറയുന്നത്
ദൈവത്തിന്റെ അഗ്നി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, യാഗപീഠത്തിന്മേൽ ഇറങ്ങി.
And also we read in second chronicles,
രണ്ട് ദിനവൃത്താന്തത്തിലും ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്,
when the temple was being dedicated, fire fell.
ദേവാലയം അവിടെ സോളമൻ ദേവാലയം ഡെഡിക്കേറ്റ് ചെയ്ത ആ സമയത്ത് ദൈവത്തിന്റെ അഗ്നി അവിടെ ഇറങ്ങി എന്ന് വായിക്കുന്നുണ്ട്.
Elijah was praying on Mount Carmel, fire fell.
Eliyav Carmel parvathathinte mugalil prarthichappol devathinte agni avade irangiyathayi nam vaayikkunnu.
So that was the way God manifested his approval.
Aa nilayilana devam tande angeekaram annu velippeduthiyathu.
And that fire has got a meaning.
Aa agnikku oru pratheeka arthamundu.
In 1 Kings chapter 18,
ഒന്ന് രാജാക്കന്മാരുടെ 18-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്.
Elijah was challenging the 450 prophets of Baal.
ഏലിയാവ് ബാലിന്റെ 450 പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്ന ആ കാര്യം നമ്മൾ അവിടെ വായിക്കുന്നു.
You know the story.
നിങ്ങൾക്ക് ആ കഥ അറിയാം.
And he says these words in the middle of verse 24.
24-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് ഏലിയാവ് ഇങ്ങനെ പറയുന്നതായി നാം കാണുന്നു.
The God who answers by fire, he is God.
തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ അവൻ ദൈവം എന്നിരിക്കട്ടെ.
I would say that to you.
ഞാനും അങ്ങനെ തന്നെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു.
God who answers by fire, he is God.
അഗ്നി കൊണ്ട് ഉത്തരം നൽകുന്ന ദൈവം അവൻ ആണ് ദൈവം.
Throughout the Old Testament,
പഴയ നിയമത്തിൽ ഉടനീളത്തിൽ,
and the New Testament,
പുതിയ നിയമത്തിലും.
That's why Jesus, John the Baptist said, Jesus will baptize you in the Holy Spirit and fire.
അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞത്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനപ്പെടും.
There are millions of people talking about baptism in the Holy Spirit today.
ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് സംസാരിപ്പാറുണ്ട്.
But I don't see fire in most of their lives.
എന്നാൽ അവരുടെ ജീവിതങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ അഗ്നി കാണുന്നില്ല.
It's a false fire.
അതൊരു കപട അഗ്നിയാണ്.
See Leviticus chapter 9.
ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം.
We read there about Aaron offering a burnt offering in verse 22.
അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ അഹറോൻ ഒരു ഒമ്പതാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ അഹറോൻ ഒരു ബലി അർപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ.
And what is the result?
അതിന്റെ അന്ത്യം എന്തായിരുന്നു?
Verse 24.
24-ാം വാക്യം.
Fire came from before the Lord and consumed the burnt offering.
യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു.
That was real fire.
അത് യഥാർത്ഥമായ അഗ്നി തന്നെയായി.
Like on the day of Pentecost.
പെന്തിക്കോസ്ത് ദിവസം സ്വർഗത്തിൽ
baptism of fire.
അത് യഥാർത്ഥമായ ഒരു പരിശുദ്ധാത്മാവിലും അഗ്നിയിലുമുള്ള ഒരു സ്നാനമായി.
Then when people saw that,
എന്നാൽ ആ കാര്യം ജനങ്ങൾ കണ്ടപ്പോൾ,
that was the first time the children of Israel saw it.
ആദ്യമായി ആയിരുന്നു ഇസ്രായേൽ ജനം അങ്ങനെയുള്ള ഒരു സംഭവം ദർശിച്ചത്.
They had seen a pillar of fire.
അവര് അഗ്നി സ്തംഭം കണ്ടതായി അവർക്കറിയാം.
40 years. They saw the pillar of fire resting on the tabernacle.
ആ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ മേൽ അഗ്നിസ്തംഭം ഇരിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്.
Falling from heaven. This is the first time.
എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി താഴേക്ക് ഇറങ്ങുന്നത് അവർ ആദ്യമായാണ് കാണുന്നത്.
So what happened?
അപ്പോൾ എന്താണ് സംഭവിച്ചത്?
See, when you see fire falling on somebody,
ആരുടെയെങ്കിലും മേൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുന്നത് നിങ്ങൾ കാണുമ്പോൾ,
there may be some manifestations in his life.
അവന്റെ ജീവിതത്തിൽ അതിന്റെ ബാഹ്യമായ ചില ലക്ഷണങ്ങൾ കണ്ടു എന്നിരിക്കാം.
He may speak in tongues.
അവൻ അന്യഭാഷയിൽ
സംസാരിച്ചിരിക്കും.
അവൻ വളരെ ഉച്ചത്തിൽ വളരെ നേരം ദൈവത്തെ സ്തുതിച്ചു
എന്നിരിക്കാം.
ഒരുപക്ഷെ അവന്റെ ശരീരം വളരെ ഇളകിയെന്നിരിക്കാം. ഇങ്ങനെ പലവിധത്തിൽ, അത് യഥാർത്ഥമായ ഒരു അഗ്നിയുടെ പ്രവർത്തനം പലതരത്തിലാണ് നാം കാണുന്നത്.
യു വാണ്ട് ദാറ്റ് ഫയർ.
ആ അഗ്നി നമുക്കും വേണം എന്ന് നാം ആഗ്രഹിക്കുന്നു.
ആൻഡ് ദ ഡേഞ്ചർ ഈസ് യു വിൽ ഇമിറ്റേറ്റ് ദോസ് എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ.
അതിൽ ഉള്ള അപകടം ഇതാണ്, അതിന്റെ ബാഹ്യമായ ലക്ഷണങ്ങളെ അനുകരിക്കുവാൻ ഒരുപക്ഷെ നാം ശ്രമിക്കും.
യു നോ, ഇൻ ബാംഗ്ലൂർ സംടൈംസ് ഐ പ്രേ ഫോർ ലേ ഹാൻഡ്സ് ഓൺ പീപ്പിൾ ആൻഡ് പ്രേ ഫോർ ദം ഫോർ ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്.
ബാംഗ്ലൂരിൽ ചിലപ്പോൾ ഞാൻ ചില സഹോദരി സഹോദരന്മാരുടെ തലയിൽ കൈവച്ച് അവര് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുവാനായി അവർക്ക് ലഭിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ തല കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ ചിലർ വളരെ ഇളകുവാൻ
തുടങ്ങും.
അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും, ഈ വ്യക്തി ഒരു പെന്തിക്കോസ് സഭയിൽ നേരത്തെ പോയിട്ടുള്ള ആളായിരിക്കും.
ഇത് എന്നിൽ
നിന്നുമല്ല, ദൈവത്തിൽ നിന്നുമല്ല.
This is a, you know, a psychological, you know, reaction to what that person feels I should be doing when somebody lays hands on me.
ഇത് ആ വ്യക്തി മാനസികമായി അല്ലെങ്കിൽ അനുഭൂതിയുടെ തലത്തിൽ ഇങ്ങനെ ഞാൻ ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്.
It's not real.
അത് യാഥാർത്ഥ്യമല്ല.
Usually nothing happens to them.
അങ്ങനെയുള്ളവരിൽ ഒന്നും തന്നെ സംഭവിക്കാറില്ല.
They are trying to produce something which God produced in the other person. They saw it and they are trying to imitate that.
മറ്റൊരാളിൽ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയെ അനുകരിച്ച് അങ്ങനെ ഒന്ന് ഉണ്ടാക്കുവാൻ അവർ ശ്രമിക്കുകയാണ്.
They are trying to do it with human resources.
അവരെ മാനുഷികമായ നിലയിൽ അങ്ങനെ സ്വയം ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്.
The same thing we see here.
ആ കാര്യം തന്നെയാണ് നാം ഇവിടെ
കാണുന്നത്. When people saw the fire fall,
ജനങ്ങൾ ദൈവത്തിന്റെ അഗ്നി വീഴുന്നത് കണ്ടപ്പോൾ,
Aaron was standing there praying and fire fell.
അഹരോൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ അഗ്നി യാഗപീഠത്തിന്മേൽ വരുന്നത് അവർ കണ്ടു.
And Aaron had two sons.
അഹരോന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു.
And they said, "Aha, so if my father can do it, I can also do it."
അവർ ഇങ്ങനെ ചിന്തിച്ചു, ആ ഞങ്ങളുടെ അപ്പന് ഇത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കും ഇത് ചെയ്യുവാൻ
സാധിക്കും. So they tried it.
അവർ അതിന് ശ്രമിച്ചു.
And they knew that supposing nothing comes from heaven, we will lose face before all these people who are watching us.
അവർക്കറിയാമായിരുന്നു ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് മുമ്പാകെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ഞങ്ങൾ നാണക്കേടും.
We better make some human substitute for it just in case nothing happens.
അതുകൊണ്ട് മാനുഷികമായ നിലയിൽ നാം ഇത് യഥാർത്ഥമായ അഗ്നി സ്വർഗത്തിൽ നിറങ്ങിയില്ലെങ്കിൽ അതിന് പകരം വയ്ക്കാനായിട്ട് ഒരു കാര്യം നാം
ചെയ്യണം. അവര്
അതുകൊണ്ട് സ്വയം ഒരു തീയുമായിട്ടാണ്
അവിടെ.
പത്താം അധ്യായത്തിന്റെ ആദ്യത്തെ
വാക്യത്തിൽ
നാം കാണുന്നത് നാദാമും
അബിഹൂവും
അവര് അവരുടെ ധൂപകലശം എടുത്ത് അവർ തന്നെ അതിൽ തീയിട്ടു.
Now, I don't know whether these fire pans were so deep that other people couldn't see the fire inside it, but they did some type of trick there.
മറ്റുള്ളവർ കാണാതിരിക്കത്തക്ക രീതിയിൽ അവരുടെ ധൂപകലശങ്ങൾ വളരെ ആഴമുള്ളതായിരുന്നോ എന്നെനിക്കറിയത്തില്ല. ഏതായാലും മനുഷ്യരെ കാണുവാൻ അവരെന്തോ അവരുടെ പിതാവ് ചെയ്തതുപോലെ അവരും കൈപൊക്കി വളരെ ഉച്ചത്തിൽ വളരെ ശബ്ദമുണ്ടാക്കി. അവരുടെ ധൂപകലശത്തിൽ നിന്നും ഇതാ അഗ്നി പുറത്തേക്ക് വരുന്നു, ആളുകളെല്ലാം അത് ശ്രദ്ധിക്കുന്നു. മറ്റുള്ളവരെ കബളിപ്പിക്കുവാൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ
എന്തെല്ലാം.
ഞാനൊരു ആത്മീയനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ.
ഞാൻ
ആത്മീയനായ ഒരു പ്രസംഗകനാണ്. എന്റെ പ്രാർത്ഥനകൾ അഗ്നി സ്നാനം ഉള്ള പ്രാർത്ഥനകളാണ് എന്ന് മറ്റുള്ളവരെ അറിയുവാൻ.
ദിസ് ഈസ് എ പ്രൊഫസി ഫ്രം ദി ലോർഡ്.
ഇത് കർത്താവിൽ നിന്നുള്ള ഒരു പ്രവചനമാണ് എന്ന് മറ്റുള്ളവരോട് പറയുവാൻ.
ഷേക്ക് ദ വോയിസ് എ ലിറ്റിൽ ബിറ്റ് ലൈക്ക് ദാറ്റ്, യു നോ, ട്രംബിൾ എ ലിറ്റിൽ ബിറ്റ്.
അവരുടെ സംസാരം അവർ വിറയലോടെയൊക്കെ സംസാരിക്കുന്നു.
ഇറ്റ്സ് ഓൾ ഗിമിക്സ് ടു ഫൂൾ സിമ്പിൾ പീപ്പിൾ ഹു ഡോണ്ട് നോ ഗോഡ്.
ദൈവത്തെ അറിയാത്ത സാധാരണ മനുഷ്യരെ കബളിപ്പിക്കുവാനുള്ള ഉപായങ്ങൾ മാത്രമാണിവ. അങ്ങനെയുള്ളവർക്ക് ദൈവഭയം ഇല്ല എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അവരിങ്ങനെയുള്ള ട്രിക്സ് ചെയ്യുന്നു. ഇന്നത്തെ ക്രിസ്തീയ ലോകം ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് അനേക ശുശ്രൂഷകരും ധനം സമ്പാദിക്കുന്നത്.
And even all these people who collect money from poor people,
സാധുക്കളായിട്ടുള്ള മറ്റ് വിശ്വാസികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പണം സ്വീകരിക്കുന്ന ഇങ്ങനെയുള്ള ശുശ്രൂഷകർ,
in order to build houses for themselves,
സ്വയമായി പാർക്കുവാൻ ഭവനങ്ങൾ ഉണ്ടാക്കുവാൻ മറ്റുള്ളവരിൽ നിന്ന് പാവങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നവർ,
do you think they can really offer that to God and say, God, here's something that you can approve of?
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് അത് ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് കർത്താവേ ഇതാ നിനക്ക് സ്വീകാര്യമായ ഒരു കാഴ്ചയായി ഞാൻ ഇതിനെ
അർപ്പിക്കുന്നു.
അവര് വലിയ പ്രസംഗകരായിരിക്കാം.
വണ്ടർഫുൾ മ്യൂസിക്.
അവരുടെ സഭാ ശുശ്രൂഷകളിലെ ഗാന ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമായിരിക്കാം.
ഗ്രേറ്റ് ക്രൗഡ്.
അവരുടെ സഭായോഗങ്ങളിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരിക്കാം.
ദ ഫയർ ഈസ് നോട്ട് ഫ്രം ഹെവൻ.
എന്നാൽ അവിടെയുള്ള അഗ്നി സ്വർഗത്തിൽ നിന്നുള്ള അഗ്നി അല്ല.
That's the thing we got to be careful about nowadays.
ആ കാര്യത്തെക്കുറിച്ച് ഈ കാലയളവിൽ നാം വളരെ സത്യമുള്ളവരായിരിക്കണം.
Nadab and Abihu followed the way of Cain.
നാദാബും അബിഹുവും കായന്റെ മാർഗ്ഗത്തിലാണ്.
They offered something which they wanted to show others there's a fire.
മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി, അവിടെ അഗ്നിയുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി എന്തെങ്കിലും അർപ്പിക്കുവാനാണ് അവർ ശ്രമിച്ചത്.
Strange fire, it says here in verse 1.
അത് അന്യ അഗ്നി, സ്ട്രേഞ്ച് ഫയർ എന്നാണ് അതിൽ ഈ വാക്യത്തിൽ പറയുന്നത്.
And see the amazing thing that happened next verse.
അടുത്ത വാക്യത്തിൽ സംഭവിച്ച അത്ഭുതകരമായ കാര്യം.
Again fire came from heaven.
എന്നാൽ അവിടെയും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി.
It didn't fall on the sacrifice. It fell on Nadab and Abihu and killed them.
എന്നാൽ അവിടെ യാഗത്തിന്മേലല്ല അഗ്നി പതിച്ചത്, ഈ അന്യ അഗ്നി ദൈവത്തിന് അർപ്പിച്ച നാദാബിന്റെയും അബിഹുവിന്റെയും മേൽ പതിച്ച് അവരെ നശിപ്പിച്ചു.
There are two types of fire that comes from heaven.
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് രണ്ട് തരത്തിലുള്ള അഗ്നി ഇറങ്ങാറുണ്ട്.
One is the fire of God's acceptance, chapter 9 verse 24.
ഒമ്പതാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ മുദ്രയായ അഗ്നി.
And the other is the fire of God's judgment, chapter 10 verse 2.
പത്താം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കാണുന്നത് ദൈവത്തിന്റെ ന്യായവിധിയുടെ അഗ്നി.
In the first one it says he consumed the offering.
ആദ്യത്തെ അഗ്നി യാഗവസ്തുവിനെ സമ്പൂർണ്ണമായി ദഹിപ്പിച്ചു.
In chapter 10 verse 2 it says it consumed the people, the offerers.
എന്നാൽ പത്താം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത് ആ യാഗം അർപ്പിച്ചവരെ അത് ദഹിപ്പിച്ചു.
I don't want God to consume me.
ദൈവത്തിന്റെ അഗ്നി എന്നെ ദഹിപ്പിച്ചു കളയുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
New Testament verse in the last verse of Hebrews tell that God is a consuming fire.
എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി ആകുന്നു എന്നെഴുതിയിരിക്കുന്നു.
I don't want him to consume me like Nadab and Abihu, but I want him to consume my offering.
നാദാബിനെയും അബിഹുവിനെയും നശിപ്പിച്ചതുപോലെ ആ അഗ്നി എന്റെ മേലിറങ്ങി എന്നെ ദഹിപ്പിക്കണമെന്നല്ല, ഞാൻ അർപ്പിക്കുന്ന ആ യാഗത്തെ ദൈവം ദഹിപ്പിക്കണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
You know the first time the word fire is mentioned in the Bible?
വേദപുസ്തകത്തിൽ അഗ്നി എന്നുള്ളത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ?
It was when fire fell on Sodom in Genesis 19.
ഉൽപ്പത്തി 19-ാം അധ്യായത്തിൽ സോദോമിന്റെ മേൽ ദൈവം അഗ്നി വർഷിച്ചു എന്നുള്ള ആ ഭാഗത്താണ് ആദ്യം അഗ്നി എന്ന വാക്ക് ഉപയോഗിച്ചത്.
The fire of God can be a fire of judgment.
ദൈവത്തിന്റെ അഗ്നി എന്നത് ദൈവത്തിന്റെ കോപത്തിന്റെ അല്ലെങ്കിൽ വിധിയുടെ അഗ്നി ആകാം.
And you know the second time the word fire is mentioned in the Bible?
ബൈബിളിൽ വേദപുസ്തകത്തിൽ 2-ാമത്തെ പ്രാവശ്യം അഗ്നി എന്ന് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നറിയാമോ?
That is when Moses saw fire in a burning bush in Exodus 3.
പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ മരുഭൂമിയിൽ ചൂരച്ചെടിയിൽ കത്തി നിൽക്കുന്നത് കണ്ട ആ ഭാഗത്താണ്.
That is also from God.
അതും ദൈവത്തിന്റെ അഗ്നിയായി.
The one that fell on Sodom was from God. The one in the burning bush was from God.
മരുഭൂമിയിലെ ആ ചെടിയിൽ കണ്ട ആ അഗ്നിയും സോദോമിന്റെ മേൽ അഗ്നിയും രണ്ടും ദൈവത്തിൽ നിന്നുള്ള അഗ്നിയായിരുന്നു.
Two types of fires even today.
ഇന്നും രണ്ട് തരത്തിലുള്ള അഗ്നി ഉണ്ട്.
There are these strange fires that believers are offering to God.
ഇങ്ങനെ പല വിശ്വാസികളും അർപ്പിക്കുന്ന അന്യ അഗ്നി ഇന്നുണ്ട്.
Let's make sure that everything we offer to God is acceptable to him.
നാം അർപ്പിക്കുന്ന എല്ലാ യാഗങ്ങളും ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ നമുക്ക്
ശ്രദ്ധിക്കാം.
എന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ദൈവത്തിന് സ്വീകാര്യമാണോ ഇല്ലയോ എന്ന് അറിയുന്ന കാര്യം,
God is my witness that many times a day, every day, I compare my earthly life with Jesus Christ's earthly life.
ദൈവം ഇക്കാര്യത്തിന് സാക്ഷിയാണ്. ഓരോ ദിവസവും പല പ്രാവശ്യവും എന്റെ ജീവിതം യേശുവിന്റെ ജീവിതവുമായി ഞാൻ താരതമ്യപ്പെടുത്താറുണ്ട്.
And I get light.
അപ്പോൾ എനിക്ക് അധികം വെളിച്ചം.
Something I'm offering is not so pleasing to God.
ഞാൻ അർപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം ദൈവത്തിന് സ്വീകാര്യം അല്ല എങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ദൈവം വെളിച്ചം തരും.
Small trace of the life of Adam still there.
ആദാമ്യ ജീവന്റെ ഒരു ചെറിയ അംശം എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവം കാണിച്ചത്.
As I cleanse myself,
ആ കാര്യത്തിൽ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ,
don't blame anybody else,
മറ്റുള്ളവരെ ഞാൻ വിധിക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എന്നെ തന്നെ ഞാൻ വിധിക്കുമ്പോൾ,
that's part of Adam's nature. Blame your wife, blame somebody else.
ആദാമിയ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? ഭാര്യയെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മുടെ കുറ്റത്തിൽ.
Let me see my own fault.
അതല്ല നമുക്ക് എന്നെ തന്നെ കുറ്റങ്ങളെ എനിക്ക് കാണും, എന്നെ തന്നെ എനിക്ക് ശുദ്ധീകരിക്കും.
You know what happens? The channel becomes pure for God to send something through me to other people.
അങ്ങനെ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന് എന്നെ ഉപയോഗയോഗ്യമായ ഒരു ഒരു പാത്രമാക്കി മാറ്റുവാൻ സാധിക്കുന്നു.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Bow our heads before God.
ദൈവമുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം.
And think for a few moments about our own life.
നമ്മുടെ ജീവിതത്തെ കുറിച്ച് കുറച്ച് നിമിഷം നമുക്ക്.
Nobody else's.
മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ചല്ല.
Nobody else's.
മറ്റുള്ളവരെ ആരുടെയും ജീവിതത്തെ കുറിച്ച്.
Only you.
നമ്മെ കുറിച്ച് മാത്രം.
Think back to the things you have offered in your life.
ദൈവത്തിന് നാം അർപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച്, മുൻപ് നാം അർപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
Your daily life.
നമ്മുടെ അനുദിന ജീവിതം.
Your words.
നമ്മുടെ വാക്കുകൾ.
Everything.
എല്ലാം.
See if God can accept it.
ദൈവം അത് സ്വീകരിക്കുന്നുവോ എന്ന് നമുക്ക് പരിശോധിക്കാം.
Don't see whether you can justify yourself before people. That is an abomination in God's eyes.
മനുഷ്യരുടെ മുമ്പാകെ നമ്മെ തന്നെ നീതീകരിക്കുവാൻ ശ്രമിക്കാതിരിക്കുക, അത് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും മ്ലേച്ഛമായ കാര്യമാകുന്നു.
See if God can accept you.
ദൈവം എന്നെ സ്വീകരിക്കുന്നുവോ.
Where he shows you something, confess it. That's a very easy way to be cleansed.
നിന്റെ ജീവിതത്തിൽ അശുദ്ധമായ എന്തെങ്കിലും ഉള്ളത് ദൈവം കാണിച്ചു തരുമ്പോൾ അത് ദൈവത്തോട് അപേക്ഷിച്ച് മനസ്സാക്കുക.
Don't just confess it, but hate yourself for doing that.
അത് ഏറ്റുപറയുക മാത്രമല്ല, അത് ചെയ്തതിന് നമ്മെ തന്നെ വെറുക്കുക.
Say, Lord, help me to be different.
കർത്താവേ, എന്നെ നീ വ്യത്യസ്തനാക്കണം.
Thank you, Father.
നന്ദി പിതാവേ.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ.